Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ചിന്താമലരുകൾ കേൾക്കാം ഈ പ്രക്ഷേപണത്തിൽ. ജീവിത സായാഹ്നത്തെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ് ഇന്ന്.
മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ.
മനുഷ്യൻ പരസ്പരം തുണയ്ക്കണം, വിശിഷ്യ യാതനകൾ അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അടിസ്ഥാന കാഴ്ചപ്പാടിൽ നിന്നുമാണ് മാരകമായ രോഗങ്ങൾക്കും വാർദ്ധക്യത്തിന്റെ കഷ്ടപ്പാടുകൾക്കും കീഴ്പ്പെടുന്നവരെ സഹായിക്കാൻ പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആസന്ന മരണരുടെ പരിചരണം ലോകത്ത് വികസിപ്പിച്ചെടുക്കുന്നത്. പ്രായമായാലും രോഗഗ്രസ്തമായാലും മനുഷ്യൻ മനുഷ്യൻ തന്നെയാണെന്നും അവരുടെ വ്യക്തിത്വം മരണം വരെ അന്ത്യനിമിഷം വരെ മാനിക്കപ്പെടണമെന്നുമുള്ളത് അടിസ്ഥാന തത്വവും മൂല്യവുമാണ്.
മുതിർന്നവരെ ബഹുമാനിക്കുവാനും അവരുടെ ആയുസ്സിന്റെ മൂല്യം മനസ്സിലാക്കാനുമുള്ള വിവേകം കാട്ടുന്നവർക്ക് ദൈവാനുഗ്രഹമുണ്ടാകും. ജീവന്റെ കൽപ്പനകൾ നാം പാലിക്കേണ്ടതാണ്. അത് സമകാലീന സമൂഹത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുമാണ്. ഉപയോഗത്തിന് ശേഷം വലിച്ചെറിയുന്ന ഇന്നിന്റെ ഉപഭോഗ സംസ്കാരത്തിനും വലിച്ചെറിയൽ സംസ്കാരത്തിനും അപ്പുറം ഐക്യദാർഢ്യത്തിന്റെയും സഹാനുഭാവത്തിന്റെയും മനോഭാവം നമ്മുടെ കുടുംബങ്ങളിൽ വളർത്തിയെടുക്കാൻ പരിശ്രമിക്കാം.
ശാരീരികവും സാമൂഹികവുമായ കാരണങ്ങളാൽ മരണവുമായി മല്ലടിക്കുന്ന അവശരെയും മരണത്തിന് വിധിക്കപ്പെട്ടു കഴിയുന്ന പരിത്യക്തരെയും സ്പർശിക്കുന്നതാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന. ആധുനിക ചികിത്സാക്രമത്തിലും ആരോഗ്യ പരിപാലനയ്ക്കുള്ള സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരുടെ അടിസ്ഥാന മാനദണ്ഡം യോഗ്യതയും കാര്യക്ഷമതയും മാത്രമായിരിക്കരുത്. മനുഷ്യരെയും ജീവനെയും ബഹുമാനിക്കുന്ന മനോഭാവം ഇവിടെ അനിവാര്യമാണ്. അതുപോലെ സമൂഹത്തിന്റെ ആരോഗ്യ പരിപാലനയ്ക്കുള്ള സംവിധാനങ്ങൾക്ക് അടിസ്ഥാനമാകേണ്ടത് ധനവും സാമ്പത്തിക നേട്ടവുമല്ല, മറിച്ച് മനുഷ്യാന്തസ്സും അതിനോടുള്ള ആദരവുമാണ്. രാഷ്ട്രമോ സമൂഹമോ സഭയോ ആരോഗ്യപാലന രംഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നിന്നും ലാഭം കൊയ്യാമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. മറിച്ച് വ്യക്തികളെ സംരക്ഷിക്കുവാനും അവരുടെ അവകാശങ്ങൾ മാനിക്കുവാനുമുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിറവേറ്റുകയാണ് വേണ്ടത്.
അർബുദം പോലുള്ള രോഗങ്ങൾ, ക്യാൻസർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ചുറ്റുപാടിൽ തീർച്ചയായും പാലിയേറ്റീവ് കെയറിനും ആസന്ന മരണരുടെ പരിചരണത്തിനും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ സാങ്കേതികതയ്ക്കും ഏറെ പ്രസക്തിയുണ്ടെന്ന് പറയേണ്ടതില്ല. കാരണം പ്രായമായവരുടെ രോഗങ്ങൾ കൂടാതെ പ്രായാധിക്യത്തിന്റെ അവരുടെ വൈഷമ്യങ്ങൾ, അവർ അനുഭവിക്കുന്ന ഏകാന്തത, പരിത്യക്തത എന്നിവയുമായി ബന്ധപ്പെട്ട അവശതകളെയും കുറിച്ച് ഇനിയും പഠിച്ച് നാം പരിഹാരങ്ങൾ ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. എന്നാൽ പ്രായമായ മാതാപിതാക്കളും വൃദ്ധജനങ്ങളും കാരണവന്മാരും കുടുംബങ്ങളിലാണ് ആദ്യമായി നല്ലപോലെ പരിചരിക്കപ്പെടേണ്ടത് എന്ന അടിസ്ഥാന കാഴ്ചപ്പാടിലായിരിക്കണം അവരുടെ ശുശ്രൂഷയും പിന്നെ ജീവിതാന്ത്യ പരിചരണവും വികസിപ്പിച്ചെടുക്കേണ്ടത്. കാരണം കുടുംബങ്ങളിൽ അവർക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കേണ്ട പരിചരണമോ സ്നേഹവാത്സല്യമോ ഒരിക്കലും ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾക്കോ ചികിത്സാ സമ്പ്രദായങ്ങൾക്കോ നൽകാനാവില്ല, പകരം വയ്ക്കാനാവില്ല. വാർദ്ധക്യത്തിന്റെ ക്ലേശങ്ങളാലോ രോഗങ്ങളാലോ വലയുന്നവർക്ക് കുടുംബങ്ങൾ നൽകുന്ന പരിചരണത്തിനൊപ്പം ആസന്ന മരണർക്കുള്ള വൈദ്യശാസ്ത്രപരമായ പരിചരണം, അതായത് പാലിയേറ്റീവ് കെയറും പ്രസക്തമാണെന്ന് പറയട്ടെ. രോഗങ്ങളുമായി മരണത്തോട് മല്ലടിക്കുന്നവർക്ക് വൈദ്യശാസ്ത്രം നൽകുന്ന നവമായ സാങ്കേതിക മികവുള്ള പരിചരണം വേദന ശമിപ്പിക്കാനും രോഗിയെ സമാശ്വസിപ്പിക്കാനും സഹായകമാകുമെന്നതിൽ സംശയമില്ല.
ൾ രോഗാവസ്ഥയിലെത്തിയ പരിത്യക്തരായ വൃദ്ധജനങ്ങൾക്കും മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വേദനിക്കുന്നവർക്കുമാണ് ഈ ചികിത്സാക്രമം പാലിയേറ്റീവ് കെയർ ഏറ്റവും ഉപകാരപ്രദമാകുന്നത്. എന്നാൽ പരിത്യക്താവസ്ഥയാണ് മറ്റേതൊരു രോഗത്തെക്കാളും ഭീതിതമായ അവസ്ഥ. ജീവിതത്തിൽ ഏറ്റവും അധികം സഹായം ആവശ്യമായിരിക്കുന്ന വാർദ്ധക്യത്തിലെത്തിയ മുതിർന്നവരെ അതിനാൽ ആരും ഒരിക്കലും കൈവെടിയരുത്. സമൂഹത്തിൽ ഇന്ന് പ്രബലപ്പെട്ടു വരുന്ന ത്രോ അവേ കൾച്ചർ, വലിച്ചെറിയൽ സംസ്കാരം, ഉപയോഗം കഴിഞ്ഞതിനെ വലിച്ചെറിയുന്ന സംസ്കാരം സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത് ജീവന്റെ നേർക്ക് ഒരിക്കലും പ്രകടമാക്കരുത്. ആസന്ന മരണർക്കുള്ള പരിചരണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുമ്പോഴും ജീവനും ജീവന്റെ അന്തസ്സും മാനിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നതായിരിക്കട്ടെ ശാസ്ത്രത്തിന്റെ പരമമായ ലക്ഷ്യം. കാരണം മനുഷ്യന്റെ ചെയ്തികൾ ഒരിക്കലും അവന്റെ അന്തസ്സിനോ ജീവനോ എതിരായിരിക്കുവാൻ പാടില്ല. ജീവൻ സംരക്ഷിക്കുക, ജീവനെ സ്നേഹിക്കുക, പരിചരിക്കുക. ആശുപത്രികളിലും ആതുരാലയങ്ങളിലും ജീവന്റെ പരിചരണത്തിലുണ്ടായിരിക്കേണ്ട ഈ സാന്ത്വന സാമീപ്യത്തിലൂടെയും വീക്ഷണത്തിലൂടെയും മാത്രമേ വൈദ്യശാസ്ത്ര മേഖലയിൽ ആധുനിക ലോകത്ത് വളർന്നിട്ടുള്ള കച്ചവട മനസ്ഥിതി ഇല്ലായ്മ ചെയ്യാനാകൂ. അങ്ങനെ നല്ല ചികിത്സാക്രമത്തിലൂടെ വേദനിക്കുന്നവർക്ക് സാന്ത്വനവും സമാശ്വാസവും വളർത്താൻ വൈദ്യശാസ്ത്രത്തിനും അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും ഇന്ന് കഴിയണം.
ഇന്ന് നമ്മുടെ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങളിലും പിന്നെ വെന്റിലേറ്ററുകളിലും കിടത്തി മാത്രമേ മരണം നടക്കാവൂ എന്നൊരു ധാരണ ജനങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. സ്വസ്ഥമായി മരിക്കാനുള്ള സ്ഥലങ്ങൾ ആശുപത്രികളാണോ വൃദ്ധസദനങ്ങളാണോ എന്ന ചോദ്യം നമ്മൾ സ്വയം ആരാഞ്ഞ് തുടങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. എന്നാൽ ഇന്നിപ്പോൾ ചോദിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ 50 കൊല്ലത്തിനിടെ മരണത്തെ മനുഷ്യൻ നേരിടുന്ന രീതികളിൽ ലോകവ്യാപകമായിട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നോർക്കണം. ഇന്ന് ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങളിലും വെന്റിലേറ്ററുകളിലും പാലിയേറ്റീവ് കെയർ സംവിധാനങ്ങളിലും കിടത്തി മാത്രമേ മരണം നടക്കാവൂ എന്നൊരു ധാരണ ആളുകളിൽ വ്യാപകമായി പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ കിടക്കയും മുറിയും വർദ്ധിപ്പിക്കുന്നത് പോലെ തീവ്രപരിചരണ വിഭാഗങ്ങളും ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ് ധാരാളമായിട്ട് പണിതു കൂട്ടുകയാണ്.
സ്വസ്ഥമായി മരിക്കുവാനുള്ള സ്ഥലങ്ങൾ വീടുകളാണോ അതോ ആശുപത്രികളായിരിക്കണമോ എന്ന ചോദ്യം സ്വയം ചോദിക്കേണ്ടതാണ്. ആസന്ന മരണരുടെ പരിചരണത്തെക്കുറിച്ച് ഡോക്ടർമാർക്ക് ആഗോളതലത്തിൽ ക്ലാസുകൾ എടുക്കുന്ന ഡോക്ടർ കെ സുരേഷ് കുമാർ ലോകാരോഗ്യ സംഘടനയുടെ പാലിയേറ്റീവ് കെയർ മാതൃകാ കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. അദ്ദേഹം ഡോക്ടർമാരോട് ചോദിക്കാറുള്ള ചോദ്യമുണ്ട്. രോഗികൾ മരിക്കുന്ന രീതിയിൽ മരിക്കാൻ നിങ്ങൾ ഡോക്ടർമാർ തയ്യാറാണോ? ഭൂരിഭാഗം ഡോക്ടർമാരും നൽകുന്ന മറുപടി ഇല്ല എന്നാണ്. സ്വസ്ഥമായി മരിക്കാൻ കഴിയുന്ന സ്ഥലമല്ല ആശുപത്രികൾ എന്നത് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക്, ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആശുപത്രിയിലുള്ള അനുബന്ധ ജോലിക്കാർക്കും ബോധ്യമുണ്ടെന്നാണ് ഇതിനർത്ഥം. പിന്നെന്തുകൊണ്ട് കൂടുതൽ പേർ ആശുപത്രികളിലെത്തി കഷ്ടപ്പെട്ടു മരിക്കുന്നു എന്ന ചോദ്യത്തിന് സാമൂഹികമായ സമ്മർദ്ദം എന്നാണ് പലപ്പോഴും ഉത്തരം കിട്ടുന്നത്.
മരണമെത്തുന്ന നേരത്ത് ജീവിതാന്ത്യത്തിൽ ഒരു വ്യക്തിയുടെ പരിചരണ രീതികൾ അല്ലെങ്കിൽ ചികിത്സാ സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്ന സാമൂഹിക സമ്മർദ്ദങ്ങൾ പലതാണെന്ന് ആശുപത്രിയിലെ ഡോക്ടർമാരോട് ചോദിച്ചാൽ അവർ പറയുമില്ലേ?
രോഗികളുടെ ബന്ധുക്കൾ നിർബന്ധിക്കുന്നത് കൊണ്ടാണ്.
അതുപോലെ സ്വകാര്യ സംഭാഷണത്തിൽ ഒരു ആശുപത്രിയുടെ അധികൃതരിൽ നിന്നുമുള്ള സമ്മർദ്ദമാണെന്ന് അവിടെ ജോലി ചെയ്യുന്ന ചില ഡോക്ടർമാരെങ്കിലും തുറന്ന് സംസാരിക്കാറില്ലേ, പറയാറില്ലേ?
രോഗികളുടെ ബന്ധുക്കളോട് ചോദിച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും എന്ന മാനസിക സമ്മർദ്ദം കൊണ്ടാണെന്നും മറുപടി കിട്ടിയേക്കാം.
ഇനി ഇതിലൊന്നും പെടാത്ത കുറെ ശുദ്ധ മനസ്ഥിതിക്കാരുമുണ്ട്. അവരുടെ വിശ്വാസം ആശുപത്രിയിലെത്തിച്ചല്ലോ, ഇനി എന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, മകൾ, മകൻ രക്ഷപ്പെടും, പൂർണമായി സുഖപ്പെട്ട് പുറത്തു വരുമെന്ന അമിത വിശ്വാസത്തിലും ആത്മവിശ്വാസത്തിലും പ്രത്യാശയിലുമാണ്.
ഇക്കൂട്ടർ എന്തു വില കൊടുത്തും ആശുപത്രിയിൽ എത്ര പണം ചിലവഴിച്ചും അതിനായി പണം കഴുത്തറ്റം കടമെടുത്തും ചികിത്സ തുടരും.
ജനിച്ചാൽ മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിലും എനിക്ക് മരണമില്ല എന്ന് സ്വയം നടിക്കുന്ന സമൂഹമായി നമ്മൾ മാറുകയാണ്. മാറരുത്. പലതരത്തിലുള്ള മരുന്നുകൾ കൊണ്ട് മരണം ഒഴിവാക്കാൻ കഴിയുമെന്നൊരു ധാരണ എങ്ങനെയോ നമ്മുടെയൊക്കെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ആലോചനകളോ തുറന്ന ചർച്ചകളോ നടത്താൻ നാം ആരും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുറത്താരും അറിയാറില്ല, പുറത്താരും പറയാറുമില്ല.
വികസിത സമൂഹങ്ങളിൽ പലയിടത്തും മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന കൂട്ടായ്മകളും സാമൂഹിക മാധ്യമങ്ങളും സജീവമാണ്. അവസാന കാലത്ത് തീവ്രപരിചരണ വിഭാഗത്തിൽ എത്തിപ്പെടുക എന്നത് രോഗികളെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ അനുഭവമാണ്. കുറെ യന്ത്രങ്ങളുടെ നടുവിൽ, അപരിചിതമായ മുഖങ്ങൾക്കു നടുവിൽ ഒറ്റപ്പെട്ട് ഏറെ ഏകാന്തത അനുഭവിച്ച് ഒന്നും ഉരിയാടാതെ മൗന നൊമ്പരവുമായി അല്ലെങ്കിൽ അബോധാവസ്ഥയിൽ മരുന്നുകളുടെ മയക്കത്തിൽ അനാഥനെപ്പോലെ ലോകത്തോട് യാത്ര പറയേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് ഊഹിച്ചു നോക്കൂ. ഇതിന് കണ്ണു തള്ളിപ്പിക്കുന്ന സാമ്പത്തിക വശം കൂടിയില്ലേ?
സ്കോട്ട്ലൻഡിലെ യു എൻ ഫൗണ്ടേഷനിൽ നിന്നുമുള്ള ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആശുപത്രിയുടെ മൊത്തം വരുമാനത്തിന്റെ പകുതിയോളം തുക അവസാന ദിവസങ്ങൾ ICUവിലും, അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സിലും മറ്റ് ആശുപത്രിയിലെ മെഷീനുകളിലും കഴിയേണ്ടി വരുന്ന രോഗികളിൽ നിന്നുമാണ് ലഭിക്കുന്നതെന്ന് സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നു. അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ ലഭിച്ചിട്ടുള്ള കണക്കുകൾ പ്രകാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അവസാനത്തെ 6 മാസമാണ് ചികിത്സയ്ക്കായി ഏറ്റവും അധികം പണം ചെലവാക്കപ്പെടുന്നത് അല്ലെങ്കിൽ പണം ചെലവാക്കുന്നത്. ചികിത്സയ്ക്കായി എന്ന് പറയുമ്പോൾ ഏത് തരത്തിലുള്ള ചികിത്സയ്ക്ക്, എന്ത് രോഗത്തിന് എന്ന ചോദ്യങ്ങൾ മനസ്സിൽ ഉയരാമെങ്കിലും ഇവിടെ അവസാന നാളുകളുടെ പശ്ചാത്തലത്തിൽ രോഗിയുടെ ചികിത്സ എന്ന് പറയുന്നത് തീവ്രപരിചരണ വിഭാഗത്തിൽ അയാളുടെ ശരീരം അല്ലെങ്കിൽ ജീവൻ എയർ കണ്ടീഷൻഡ് അവസ്ഥയിൽ വിവിധ തരത്തിലുള്ള മെഷീനുകളുടെ സഹായത്തോടെ പരിചരിക്കപ്പെടുന്നതാണെന്ന് ഓർക്കണം. ഇന്ന് നമ്മുടെ നാട്ടിൽ മരിച്ചാൽ ഉടനെ ഫ്രീസറിലോ എയർ കണ്ടീഷൻഡ് അവസ്ഥയിലോ അന്തിമോപചാര ശുശ്രൂഷ നടത്തുന്ന സംവിധാനങ്ങൾ ആധുനിക സമൂഹത്തിന്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്.
അവിടെ യഥാർത്ഥത്തിൽ മാനുഷിക പരിചരണം രോഗിക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. കാരണം മെഷീനുകളാണ് എല്ലാം നിർവഹിക്കുന്നത്. ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകുന്നെന്നു മാത്രം. അങ്ങനെ ഏറ്റവും കൂടുതൽ തുക ചെലവിടുന്നത് ഇവിടെ അവസാന ഘട്ടത്തിലായിരിക്കും. അത് ചെറുപ്പമായാലും പ്രായമായാലും ശരി, ജീവിതത്തിന്റെ അവസാന ഭാഗത്ത്. പക്ഷേ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊന്നും ലഭ്യമല്ല. എങ്കിലും സാമാന്യസ്ഥിതിയിൽ ഒരാൾക്ക് ആശുപത്രിയിൽ കിടന്നു മരിക്കാൻ 1000ങ്ങളോ 10000ങ്ങളോ ഇന്നു മതിയാകുന്നില്ല എന്നത് വാസ്തവമല്ലേ? മലയാളിയുടെ ഭാഷയിൽ പലരും ചികിത്സയെ തുടർന്ന് കുത്തുപാളയെടുക്കുന്നുമുണ്ട്.
മാരകമായൊരു രോഗം വന്നാലോ ജീവിതാന്ത്യത്തിലെത്തിയാലോ ആശുപത്രിയിൽ പോകേണ്ടതില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. രോഗത്തിന്റെ അല്ലെങ്കിൽ രോഗിയുടെ ദുരിതം കുറയ്ക്കാൻ പല സാഹചര്യത്തിലും നാം ആശുപത്രിയിലേക്ക് പോകേണ്ടി വരുന്നു. രോഗി മരണത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സന്ദർഭങ്ങളും ഒട്ടേറെയുണ്ടല്ലോ. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ആശുപത്രികളിലെ പരിചരണം കൂടിയേ തീരൂ. ഇത് നിലനിൽക്കേ തന്നെ സ്വച്ഛന്ദമായ മരണം അല്ലെങ്കിൽ ശാന്തമായൊരു മരണം, നല്ല മരണം എന്ന ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടിയിരിക്കുന്നു. നാം തുറന്ന് സംസാരിക്കേണ്ടിയിരിക്കുന്നു.
മരണത്തെക്കുറിച്ച് യാഥാർത്ഥ്യ ബോധത്തോടെ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന സമൂഹത്തിനു മാത്രമേ ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയാനാകൂ. മരണം അടുത്തെത്തിയെന്ന് സ്വയം തിരിച്ചറിയുന്നവർ ചെയ്തുപോയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് പശ്ചാത്താപിക്കുകയും കുറച്ചുകൂടി സമയമുണ്ടായിരുന്നെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. മരണത്തെക്കുറിച്ച് ഇത്തിരി നേരത്തെ ബോധ്യമുണ്ടായാൽ ഒരുപക്ഷെ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് കഴിഞ്ഞേക്കും.
അങ്ങനെ മരണത്തെക്കുറിച്ച് തുറന്നു ചർച്ച ചെയ്യാൻ അവസരമൊരുക്കുകയാണ് ആദ്യം വേണ്ടത്. അവസാന കാലം ഏത് രീതിയിലൂടെ കടന്നു പോകണം, എങ്ങനെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവസരം എല്ലാവർക്കും വേണം. ചില രാജ്യങ്ങളിലാണെങ്കിലും ഇതിന് നിയമപരമായ രീതികൾ നിലവിൽ വന്നിട്ടുണ്ട്, വരുന്നുണ്ട്. രോഗികളുടെ മൗലിക അവകാശങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്, പ്രത്യേകിച്ച് പ്രായമായവരുടെ. അതിനാൽ ജീവിതം സംബന്ധിച്ച് അല്ലെങ്കിൽ ജീവിതാന്ത്യം സംബന്ധിച്ച് ഒരു ഒസ്യത്ത് അല്ലെങ്കിൽ ഒരു വിൽപത്രം, ഒരു മുൻകൂട്ടിയുള്ള മാർഗനിർദ്ദേശം എന്നിവ നീതിയുക്തമായും നിയമയുക്തമായും നടപ്പാക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, അന്ത്യവിനാഴികകൾ എനിക്ക് എൻ്റെ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് ഒരാൾക്ക് രേഖപ്പെടുത്തിക്കൂടെ, ആവശ്യപ്പെട്ടുകൂടെ?
രോഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും ജീവിതത്തിലേക്ക് രോഗി തിരിച്ചുവരാനുള്ള സാധ്യതയും പരിഗണിച്ച് നൽകുന്ന ചികിത്സയിൽ ആവശ്യമായ മാറ്റം വരുത്താൻ ആരോഗ്യ സ്ഥാപനങ്ങൾ ഒപ്പം കുടുംബങ്ങളും തയ്യാറാകേണ്ടതുണ്ട്. മരണം കച്ചവടത്തിനുള്ള മറ്റൊരു ഉപാധിയായി കാണാതിരിക്കുവാനുള്ള സന്മനസ്സും ആരോഗ്യ സ്ഥാപനങ്ങൾക്കുണ്ടാകേണ്ടതല്ലേ?
മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. കനലുകൾ കോരി മരവിച്ച വിരലുകൾ ഒടുവിൽ നിന്നെത്തലോടി ശമിക്കുവാൻ ഒടുവിലായകത്തേക്കെടുക്കും ശ്വാസകണികയിൽ നിന്റെ ഗന്ധമുണ്ടാകുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ഇനി തുറക്കേണ്ടതില്ലാത്ത കണ്ണുകളിൽ പ്രിയതേ നിൻമുഖം മുങ്ങിക്കിടക്കുവാൻ. ഒരു സ്വരം പോലും ഇനി എടുക്കാത്തൊരീ ചെവികൾ നിൻ സ്വരമുദ്രയാൽ മൂടുവാൻ. അറിവും ഓർമ്മയും കത്തും ശിരസിൽ നിൻ ഹരിത സ്വച്ഛ സ്മരണകൾ പെയ്യുവാൻ.
ഈ ഗാനമാലപിച്ചത് ഉണ്ണിമേനോനാണ്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഷബാസ് അമൻ.
അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതിയുടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എന്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ജീവിത സായാഹ്നത്തെക്കുറിച്ചുള്ള ചിന്താമലരുകളാണ്. അവതരിപ്പിച്ചത് ജോളി അഗസ്റ്റിനും ഫാദർ വില്യം നെല്ലിക്കലും. ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.